പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനോട് അനുബന്ധമായി പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ പ്രായോഗിക ജീവിതത്തിലും ശുശ്രൂഷയിലും എന്നുള്ള വിഷയത്തെ ആധാരമാക്കി കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് പല കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഏതാണ്ട് 17 വിധത്തിലുള്ള ശുശ്രൂഷയുടെ അനുഭവങ്ങളെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ആധാരമാക്കി നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് അടുത്ത ഒരു വിഷയമാണ്. അത് പ്രവൃത്തികളുടെ പുസ്തകം 21 അധ്യായം, അതിൻ്റെ 4 പിന്നെ 10 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുന്ന ശുശ്രൂഷയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 21 അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 21 അധ്യായം 4 വാക്യം ഞാൻ വായിക്കുന്നു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശദീകരിക്കുന്നില്ല, എൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. പൗലോസിനോട് ആത്മാവിനാൽ യെരുശലേമിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ളൊരു ദൂത് പറയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെയും താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 വാക്യത്തിൽ നമ്മിങ്ങനെ കാണുന്നു, ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലികളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. പ്രൈസ് ദ ലോർഡ്. അവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ അവിടെയുണ്ട്. അതാണ് ഇന്ന് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അവിടെ യെരുശലേമിലേക്ക് പോകരുത് എന്ന് ആത്മാവിനാൽ ഒരു ദൂത് പറയുന്നതായിട്ട് 4 വാക്യത്തിൽ നാം വായിച്ചു. രണ്ടാമത് അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് ഒരു കാര്യം കാണിച്ചിട്ട് അവനെ പൗലോസിൻ്റെ അരക്കച്ച എടുത്തിട്ട് തൻ്റെ കൈകാലുകളെ കെട്ടിയിട്ട് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നെന്ന് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കണം, അവിടെ ആദ്യം പറഞ്ഞത് യെരുശലേമിലേക്ക് പോകരുതെന്ന് ആണ് ഒരു ദൂത് അവിടെ 4 നമുക്ക് കാണുന്നത്. അവർ അവിടെ ചില ശിഷ്യന്മാരാണ് ഈ ദൂത് പറയുന്നത്. 3 വാക്യത്തിലുണ്ട്, ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 അവിടെ പാർത്തു അവർ പൗലോസിനോട്. അപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരിൽ ചിലരെ ഒരാത്മാവിലൊരു ദൂത് പൗലോസിനോട് പറയുകയാണ്, യെരുശലേമിലേക്ക് പോകരുതെന്ന് ദൂത് പറഞ്ഞു. ഇവിടെ ഇത് ഒരു പ്രവാചകൻ ഒരു കാര്യം കാണിച്ചിട്ട് അരക്കച്ചെടുത്ത് കെട്ടി കാണിച്ചിട്ട് പറയുകയാണ്, നീ പോകരുതെന്നല്ല അവിടെ പറയുന്നത്, യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ വ്യത്യാസമെന്ന് പറഞ്ഞാൽ അല്പം നമുക്ക് വ്യത്യാസമായിട്ട് തോന്നും. എന്നാൽ നമ്മൾ ആത്മാവിൽ അത് ആത്മാവിൻ്റെ ആ ഭാഷ ഗ്രഹിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചില ശിഷ്യന്മാരവനോട് ആത്മാവിൽ ദൂത് പറഞ്ഞു പോകരുതെന്നാൽ പ്രവാചകൻ വന്ന ദൂത് പറയുമ്പോൾ ആ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് 2 അവനോട് ദൂത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയാണ് അവിടെ, പോകരുതെന്നല്ല പ്രവാചകൻ പറയുന്നത്, പക്ഷേ പോയാൽ നിനക്കിന്നത് സംഭവിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയാണ്. ഇനിയും പൗലോസിൻ്റേതാണ് തീരുമാനം. പൗലോസിൻ്റെ തീരുമാനം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികിയാൽ കർത്താവിന് ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ യെരുശലേമിൽ പോയാൽ യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ദൂത് സംഭവിക്കാൻ പോകുന്ന കാര്യം ദൂതായിട്ട് പൗലോസിനെ അറിയിച്ചു. എന്നാൽ പൗലോസിൻ്റെ തീരുമാനമാണ്, പൗലോസ് തീരുമാനം പറഞ്ഞു, നിങ്ങൾ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുത്, അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്, യെരുശലേമിൽ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പൗലോസ് ആ തീരുമാനത്തിലെത്താൻ കാരണം? കാരണം മറ്റൊന്നല്ല, പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ ദിവ്യമായ സന്ദർശനം, ആ എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് പൗലോസിനോട് തന്നെ ഹല്ലേലൂയ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞൊരു സന്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അനന്യാസിൻ്റെ അരികിലേക്ക് സ്നാനത്തിനു വേണ്ടി പൗലോസിനെ അയക്കുമ്പോൾ അനന്യാസിനോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് പറയുന്നൊരു കാര്യം എൻ്റെ നാമത്തിനു വേണ്ടി, 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാനവനെ കാണിക്കും എന്ന് പറഞ്ഞു. നോക്കുക, പ്രൈസ് ദി ലോർഡ്. തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെയുള്ള തന്നോടുള്ള ദൈവിക നിയോഗമാണ്, ദൈവിക നടത്തിപ്പാണ്, ദൈവികമായിട്ടുള്ള ഉദ്ദേശമാണ് താൻ അനുഭവിക്കുവാൻ പോകുന്ന, ക്രിസ്തുവിന് വേണ്ടി താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചുള്ളൊരു വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. അതാണ് തൻ്റെ നിയോഗം, ക്രിസ്തുവിന് വേണ്ടി കഷ്ട സഹിപ്പാനുള്ള നിയോഗമാണ് പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ തന്നെ കൊടുത്തത്. അത് നന്നായിട്ട് തൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ചുള്ള ഉദ്ദേശം പൗലോസിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്തെല്ലാം സംഭവിച്ചാൽ യെരുശലേമിൽ പോയി ബന്ധിക്കപ്പെടുവാനായിട്ട് നീ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെന്നെ കരഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്, അവിടെ പോയി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ഞാൻ മരിക്കുവാനും ഞാൻ റെഡിയാണ് എന്ന് പറയുവാനിടയായിത്തീർന്നു. കാരണം തന്നെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളത് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അത് സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് പ്രവാചകനായ അഗബോസ് പൗലോസിനോട് അറിയിപ്പാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമ്മയെക്കുറിച്ചുള്ള ഓരോ ദൈവിക നിയോഗം നാം മറന്നു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പലപ്പോഴും മുന്നറിയിപ്പായിട്ട് നൽകും. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത് ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എല്ലാവരും ഏൽപ്പിച്ച ശുശ്രൂഷകൾ വളരെ യുണീക്കായിട്ടുള്ളതാണ്. എന്നെ ഏൽപ്പിച്ചതല്ല, നിങ്ങളെ ഏൽപ്പിച്ചത്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവിക പ്ലാനും ദൈവിക പദ്ധതിയും ദൈവിക ശുശ്രൂഷയും അത് തനതായിട്ടുള്ളതാണ്. അത് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കും, നാം മറന്നു പോകാതിരിക്കുവാൻ നമുക്ക് ഉറപ്പിനായിട്ടും ധൈര്യത്തിനുമായിട്ടുമാണ് അത് നൽകുന്നത് എന്നോർത്ത് അത് ഏറ്റെടുക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പൗലോസിനെ ഒന്നുകൂടെ ഉറപ്പായി, ദൈവം എന്നെ വിളിച്ചത് വേറൊന്നിനു വേണ്ടിയുമല്ല, ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടമനുഭവിപ്പാനാണ് എന്നെ വിളിച്ചതെന്ന് പൗലോസിന് മനസ്സിലായി. അത് സഹിപ്പാനുള്ള ധൈര്യത്തോടുകൂടി അവൻ പോവുകയാണ്. 21-ാം അധ്യായം. ഈ തീരുമാനമെടുത്ത് കഴിഞ്ഞ ശേഷം തുടർന്നുള്ള അപ്പോസ്തലോട് പ്രവർത്തകരുടെ പുസ്തകം അവസാനിക്കുന്ന അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ, ഹല്ലേലൂയ, കഷ്ടത, ബന്ധനങ്ങൾ, തല്ല്, ഹല്ലേലൂയ സ്തോത്രം, അപമാനങ്ങൾ, നിന്ദകൾ, ആക്ഷേപങ്ങൾ, ഭീഷണികൾ, വധഭീഷണി, ഇവയുടെ നടുവിൽ കൂടി ജയിൽ, ഇവയുടെ നടുവിൽ കൂടി പൗലോസ് കടന്നുപോയതായിട്ടാണ് തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളിലും എല്ലാ വാക്യങ്ങളിലും മുഴങ്ങി നിൽക്കുന്നതായിട്ടുള്ള സന്ദേശം. 21-ാം അധ്യായത്തിൽ ഈ പൗലോസിൻ്റെ തീരുമാനമെടുത്ത് കഴിഞ്ഞ ഉടനെ അവർ യെരുശലേമിലേക്ക് പോയി എന്ന് നമുക്ക് കാണാം. 15-ാം വാക്യത്തിൽ യെരുശലേമിലെത്തിയ ശേഷം ആദ്യം നടക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, 30-ാം വാക്യം, നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, നോക്കുക, കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന അനുഭവം വരെ ഹല്ലേലൂയ തുടർന്ന് തനിക്ക് നേരിടുവാനായിട്ടിടയായി തീർന്നു. ഇനിയും 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിനകത്തെ ദൈവത്തിൻ്റെ വേറൊരുദ്ദേശം കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ പ്രതികൂലങ്ങൾ കൂടി, ഈ പ്രയാസങ്ങൾ കൂടി, ഈ കൊല്ലുവാനായിട്ടുള്ള ശ്രമിക്കുന്ന ആളുകളുടെ നടുവിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കൂടിയൊക്കെ പോകുമ്പോഴും ഒരു ദൈവീക പ്ലാനും ദൈവീക ഉദ്ദേശവും പൗലോസിൻ്റെ ജീവിതത്തിൽ കൂടി താൻ നിറവേറ്റുകയാണ്. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, താനെ കർത്താവിനെ കണ്ടതും, ഹല്ലേലൂയ സ്തോത്രം, തനിക്കുണ്ടായതായ ദൈവികമായ ആ എൻകൗണ്ടർ, ദൈവികമായ സന്ദർശനത്തെക്കുറിച്ചും, താൻ ഇന്ന് ആയിത്തീർന്നതും, താൻ എന്തിനു വേണ്ടിയാണ് ശബ്ദിക്കുന്നതെന്നും, എന്താണ് താൻ പറയുവാനുള്ള കാരണവും, തന്നെ നടത്തിയ ആ സാക്ഷ്യത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള സാക്ഷ്യം, അനുഭവ സാക്ഷ്യമാണ് ഒരു വലിയ പുരുഷാരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നത്. 22-ാം അധ്യായത്തിലെ വിഷയം അതാണ്. നോക്കുക, അപ്പോൾ ഒരു പ്രതികൂലത്തിൽ കൂടി കടന്നുപോയപ്പോൾ, താൻ വധഭീഷണിൽ കൂടിയും ചങ്ങലിൽ കൂടിയൊക്കെ കടന്നുപോയെങ്കിലും, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറൊരു അനുഭവം അനേകരോട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുവാനായിട്ടിടയായി തീർന്നു. 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, പിന്നെയും തുടർന്ന് അനേകരോടെ, ന്യായാധിപ സംഘത്തോടെ, ഹല്ലേലൂയ സ്തോത്രം, ഫെസ്തോസിനോടെ, ഫേലിക്സിനോടെ, അങ്ങനെ രാജാക്കന്മാരോടെ, മഹാപുരോഹിതന്മാരോടെ, രാജശ്രീമാരോടെ, രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടെല്ലാം സുവിശേഷത്തിൻ്റെ സത്യം പറയുന്ന അനുഭവമാണ് 23-ാം അധ്യായം, 23, 24, 25 അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് ഹല്ലേലൂയ മാറി മാറി അനേക സ്ഥലങ്ങളിൽ പൗലോസ് വിസ്തരിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു, ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുവാനിടയായിത്തീർന്നു. പ്രൈസ് ദ ലോർഡ്. വളരെ പരീക്ഷണങ്ങൾ കൂടിയും പോരാട്ടങ്ങൾ കൂടിയും ഹല്ലേലൂയ സ്തോത്രം കടന്നുപോകാനിടയായിത്തീർന്നു. അവരുടെ എല്ലാ നടുവിൽ ആരുടെയെല്ലാം മുൻപിൽ പൗലോസ് വിസ്തരിക്കപ്പെട്ടോ, അവരോടെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ രക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടി തനിക്ക് ഒട്ടും മറയില്ലാതെ പറയുവാനായിട്ടുള്ള അവസരം തനിക്ക് ലഭിച്ചു, അത് താൻ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാണ് പൗലോസിൻ്റെ ശുശ്രൂഷയിലെ പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും ശക്തമായ ഹല്ലേലൂയ ശുശ്രൂഷയുടെ അനുഭവം. പ്രൈസ് ദ ലോർഡ്. ഒരു ആലോചനയോടെ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മെ കടത്തിവിടുന്ന എല്ലാ വിഷയങ്ങളുടെയും നടുവിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ നാമം നമ്മിൽ കൂടി മഹത്വമെടുക്കുന്നതിന് വേണ്ടിയാണ്. 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ, നോക്കുക, രാജാവിൻ്റെ മുമ്പിൽ പോയി രാജാവിനോടും, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പൗലോസ് സുവിശേഷം പറയുവാനായിട്ട് തീർന്നു. അപ്പോൾ 21-ാം അധ്യായത്തിൽ പൗലോസ് എടുത്ത ഒരു തീരുമാനം, പ്രൈസ് ദ ലോർഡ്, പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് കൊടുത്തു, നിനക്ക് ഇന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും പൗലോസിന് അറിയാമായിരുന്നു എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടസഹിപ്പാനാണ്, ഉപദ്രവമേൽക്കുവാനാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള ആ വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയാണ്, ഞാൻ മരിക്കുവാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. തുടർന്നുള്ള അധ്യായങ്ങൾ 22, 23, 24, 25, 26 അധ്യായങ്ങളിൽ ഹല്ലേലൂയ തുടർമാനമായി പൗലോസിൻ്റെ ജീവിതത്തിൽ നടന്ന പീഡകളെക്കുറിച്ച്, കഷ്ടങ്ങളെക്കുറിച്ച്, അപമാനങ്ങളെക്കുറിച്ച്, വധഭീഷണിയെക്കുറിച്ച്, ചങ്ങലയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അവിടെയെല്ലാം നടുവിൽ രാജാവ്, പരീശന്മാരെ, ന്യായശാസ്ത്രിമാരെ, ന്യായാധിപ സംഘം, മഹാപുരോഹിതന്മാരെ, ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് യേശു ക്രിസ്തു ഹല്ലേലൂയ രക്ഷകനാണെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ്. നോക്കുക, എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഇനി 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണല്ലോ. താനും ഹല്ലേലൂയ വളരെ പരീക്ഷണ പ്രതികൂലത്തിൻ്റെ നടുവിലായി. ഇതുവരെയും ഈ 4-5 അധ്യായങ്ങൾ കണ്ടത് ആ ദേശത്തിൻ്റെ ദേശാധിപത്യ ശക്തികളെ, അതേ ന്യായാധിപ സംഘം, രാജാക്കന്മാരെ, മഹാപുരോഹിതന്മാരെ, പരീശന്മാരെ, അങ്ങനെയുള്ള ദേശാധിപതികളുടെ ശക്തിയാണ് പൗലോസിനോട് എടുത്തെങ്കിൽ, 27-ാം അധ്യായത്തിൽ പ്രപഞ്ച ശക്തികളും കൂടെ പൗലോസിന് വിരോധമായിട്ട് നിൽക്കുകയാണ്. അവൻ കപ്പൽ കയറി ഓടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കപ്പലിൽ വലിയ കാറ്റടിക്കുവാനിടയിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പൗലോസ് കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. നോക്കുക, വലിയ പ്രതികൂലത്തിൻ്റെ കാറ്റ് 13-ാം അധ്യായത്തിൽ കാണുന്നു തെക്കൻ കാറ്റ്, 14-ാം അധ്യായത്തിൽ കാണുന്നു ഈശാനമുൽ എന്ന കൊടുങ്കാറ്റ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അവരുടെ ആശയെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ ഹല്ലേലൂയ കപ്പലിനെതിരെ വലിയ കാറ്റടിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പ്രൈസ് ദ ലോർഡ്, 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ നമുക്കൊരു സന്ദേശം കാണാൻ കഴിയും. പൗലോസ് പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുതേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, പ്രൈസ് ദ ലോർഡ്. പിന്നെയും നമുക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. പൗലോസ് കയറിയ കപ്പലിൽ വലിയ പ്രതികൂലത്തിൻ്റെ കാറ്റ് അടിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അവരുടെ ആശയെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ കാറ്റടിച്ചു. കപ്പലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് എറിഞ്ഞു കളയുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഏറ്റവും അധികം പ്രതികൂലത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ആർക്കും അവരെ സഹായിപ്പാനായിട്ട് കഴിയാത്ത ഒരനുഭവത്തിൽ കൂടി അവരെ കടന്നു പോവുകയാണ്. എന്നാൽ പൗലോസ് ഹല്ലേലൂയ പ്രാർത്ഥിച്ച ദൈവത്തിങ്ങൾ ഒരു ആലോചന പ്രാപിച്ചിട്ട് അവരോട് പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ നീ ഭയപ്പെടരുതേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ, അടുത്ത ശ്രദ്ധിക്കണേ, ദൈവം നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഈ പ്രതികൂലങ്ങൾ കൂടി പൗലോസിനെ ദൈവം കടത്തിവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. തന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുവാൻ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു നിർത്തി ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുവാനാണ് പൗലോസ് ആ പ്രതികൂലത്തിൽ കൂടി കടന്നു പോയത് എന്നാണ് ഇവിടെ കാണുന്നത്. പൗലോസ് പറയുകയാണ്, രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, മാത്രമല്ല നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെയെല്ലാം ഞാൻ നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു സന്ദേശം കൂടെ പറയട്ടെ ദൈവമക്കളെ, ചിലപ്പോൾ നമ്മെ ദൈവം ചില പ്രയാസങ്ങൾ കൂടി പ്രതികൂല സാഹചര്യത്തിൽ കൂടി കടത്തിവിടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഒരുപക്ഷേ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ കരം മാത്രമേ നമുക്ക് ഹല്ലേലൂയ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കരം ചിലപ്പോൾ ചലിക്കും. ഹല്ലേലൂയ കഷ്ടതയോ രോഗമോ ഭാരമോ പ്രയാസങ്ങൾ കൊടുക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ പുറകിൽ ചലിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിൻ്റെ ഒരു ഹൃദയമുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പൗലോസിന് സംഭവിച്ചത്. വലിയ പ്രതികൂലത്തിൽ കൂടി, വലിയ കാറ്റിൻ്റെ നടുവിൽ കൂടി ആശയെല്ലാം നശിക്കുന്ന ഒരു കൂട്ടം ആളുകളുമായിട്ട് പൗലോസ് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, ഈ കൂടെ നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഞാൻ നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോക്കുക ദൈവമക്കളെ, ഒരു പ്രസംഗം കൊണ്ട് ഒരു പക്ഷേ അവരെ നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു പ്രസംഗത്തിലായിരിക്കാം അനേകർ വിശ്വാസത്തിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു അത്ഭുതത്തിൽ കൂടി ആയിരിക്കും, ഒരു രോഗശാന്തിയിൽ കൂടി ആയിരിക്കും വരുന്നത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി അഗോചരമായ പ്രവർത്തനമാണ്. ഇവിടെ ഇതാ ഒരു കാറ്റിൻ്റെ നടുവിൽ കൂടി പൗലോസിനെയും സഹയാത്രക്കാരെയും വിട്ടിട്ട് ദൈവം അവർക്ക് ആ കൂടെ സഹയാത്ര ചെയ്തവരെ ദൈവത്തിന് വേണ്ടി നൽകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എൻ്റെ വാക്കുകൾ ഹല്ലേലൂയ സ്തോത്രം ഒരു ദൂതായിട്ട് പറയട്ടെ ദൈവമക്കളെ, ദൈവം നമ്മെ കടത്തിവിടുന്നതിനെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനൊരു ഉദ്ദേശമുണ്ട്. അതൊരു പക്ഷേ രോഗമായിരിക്കാം, അതൊരു പക്ഷേ പ്രയാസമായിരിക്കാം, അതൊരു പക്ഷേ ഹല്ലേലൂയ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയായിരിക്കാം. ദൈവസന്നിധിയിൽ നാം സമർപ്പണത്തോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിൽ കൂടി നിറവേറ്റപ്പെടുവാനിടയായിത്തീരും. അനേകരെ, ഹല്ലേലൂയ, നമ്മോട് കൂടെയുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നേടിയെടുക്കുവാനായിട്ടിടയായിത്തീരും. അതാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ പൗലോസെ അടുത്ത ഒരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുകയാണ്. എന്താണ് അവിടെ കാണുന്നത്? നമുക്കറിയാമല്ലോ, അവിടെ ഒരു ജന്തു, ഹല്ലേലൂയ സ്തോത്രം, പൗലോസിൻ്റെ മേൽ ചുറ്റിയതായിട്ട്, ഒരു അണലി അവനെ ചുറ്റിയതായിട്ട് നമുക്ക് കാണുന്നു. അവനത് കുടഞ്ഞിട്ടു, ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവരെല്ലാം വിചാരിച്ചു ഇവൻ ചത്തു വീഴുമെന്ന്. എന്നാൽ അവന് ഒരു ദോഷവും പറ്റിയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ അവർക്ക് മനസ്സിലായി ഇവനൊരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലായി. അവനൊരു ദേവനെന്ന് പറയുവാനിടയായി തീർന്നു. പൗലോസിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ ആ ദേശത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവ ഒരു അനുഭവത്തിൽ കൂടി അവനെ നടത്തിവിടുകയാണ്. അടുത്തത് 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കലകത്തി എന്നെ പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തി. നോക്കുക, 2 അത്ഭുത ശുശ്രൂഷ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സബ്ജക്റ്റ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ തുടർന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു പോയാൽ ഇനിയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. പൗലോസിൻ്റെ തീരുമാനം, ഞാൻ മരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. തുടർന്ന് ഒന്നിനു പുറകെ കഷ്ടത, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അടി, ആക്ഷേപങ്ങൾ, ഹല്ലേലൂയ തടവ്, ഇതെല്ലാം മാറി മാറി വന്നു. അവിടെയെല്ലാം പൗലോസ് സുവിശേഷത്തെ ഉയർത്തി. രാജാക്കന്മാരുടെ നടുവിൽ, ഹല്ലേലൂയ ഭരണാധികാരികളുടെ നടുവിൽ, നഗരാധിപന്മാരുടെ നടുവിൽ, കോൽക്കാരുടെ നടുവിൽ, ഹല്ലേലൂയ സ്തോത്രം, മഹാപുരോഹിതന്മാരുടെ നടുവിൽ എല്ലാം യേശുവിനെ ഉയർത്തുവാനിടയായി തീർന്നു. തുടർന്ന് കപ്പലിലേക്ക് വന്നു. പ്രപഞ്ചശക്തികൾ അവന് വിരോധമായി ഉയർന്നു. കാറ്റടിക്കുവാനിടയായി തീർന്നു. അവിടെയും ദൈവസന്നിധിയിൽ നിലനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന് ദൈവം ദൂത് കിട്ടി, നിന്നെ മാത്രമല്ല നിന്നോട് കൂടെയുള്ളവരെയെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നെന്ന്. തുടർന്ന് 28 അധ്യായം അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം അവസാനിക്കുന്നത്, പൗലോസ് ചില ഹല്ലേലൂയ വ്യക്തിപരമായ രീതിയിൽ ചില ശുശ്രൂഷ ചെയ്യുകയാണ്. 1, ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഒരു അണലി തന്നെ ചുറ്റി തന്നെ താഴെകിട്ടു. അവിടെ കണ്ടു നിന്നവരൊക്കെ അവനിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിനെ വിശ്വസിപ്പാനിടയായി തീർന്നു. മാത്രമല്ല, പുബ്ലിയോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ്റെ കൈ അവനെ തൊട്ടു. ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ മേൽ അകത്തി എന്ന് പ്രാർത്ഥിച്ചവൻ്റെ മേൽ കൈവച്ച് അവന് സൗഖ്യം വരുത്തി. ഇവിടെ രോഗശാന്തിയുടെ ശുശ്രൂഷയുടെ പൗലോസ് അവിടെ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ, അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 29 വാക്യം, 30 വാക്യം കൊണ്ടാണല്ലോ പ്രവർത്തികളുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. 28 അധ്യായം 29 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സമ്മത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് 21 അധ്യായത്തിലെ പ്രൈസ് ദ ലോർഡ് പൗലോസിനോട് പറഞ്ഞ മുന്നറിയിപ്പും വെച്ചൊന്ന് കമ്പയർ ചെയ്യണം. 21 അധ്യായത്തിലെ മുന്നറിയിപ്പ്, പൗലോസേ നീ പോയാൽ നിനക്ക് വലിയ നീ ബന്ധനത്തിലാകും, കഷ്ടത വരുമെന്നായിരുന്നു പ്രവചനം. പൗലോസിൻ്റെ തീരുമാനം, ഇല്ല ഞാൻ മരിക്കാൻ റെഡിയാണെന്ന്. അന്ന് മുതൽ ശുശ്രൂഷയിൽ ഹല്ലേലൂയ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ തുടർമാനമായി സംഭവിച്ചു. എവിടെയെല്ലാം പോയോ ഹല്ലേലൂയ തൻ്റെ സമർപ്പണത്തെ മാനിച്ച ദൈവം അനേക ആത്മാക്കളെ ദൈവന് കൊടുക്കുവാനിടയായി തീർന്നു. ആ പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, തൻ്റെ അടുക്കൽ വന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. ദൈവമക്കളെ, അതല്ലേ നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം? ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും പഠിപ്പിച്ച് ശിഷ്യരാക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നല്ലേ കർത്താവ് നമ്മോട് പറഞ്ഞത്? ആ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.